ഇപ്പൊ പാപത്തിന്മേലുള്ള പൂർണ്ണമായിട്ടുള്ള ജയം കാണുകയില്ല. നാം പാപത്താൽ തോൽക്കപ്പെടുന്നവരാണെങ്കിൽ
I'm talking about known sin.
അറിയപ്പെട്ട പാപം എന്നാണ് ഞാൻ പറയുന്നത്.
You know, when we talk about victory over sin, a lot of people think we are preaching perfection.
പാപത്തിന്മേലുള്ള ജയം എന്ന് അനേകം കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, നാം പൂർണ്ണതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
We're not talking about perfection. Perfection is only after Christ comes down.
നാം ഇവിടെ പരിപൂർണതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരുവിൽ മാത്രമാണ്.
Nobody on earth is like Jesus.
ഭൂമിയിലുള്ള ആരും തന്നെയും പൂർണ്ണമായും യേശു ക്രിസ്തുവിനെ പോലെയല്ല.
Like we said in the first session, it is from one degree of glory to another.
നാം ആദ്യത്തെ സെഷനിൽ ചിന്തിച്ചതുപോലെ മഹത്വത്തിൽ നിന്ന് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഓരോ ദിവസവും കടന്നു ചെല്ലുക.
Perfection is only when Christ comes back.
പരിപൂർണത ഉണ്ടാകുന്നത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ മാത്രമാണ്.
Until that day,
ആ ദിവസം വരെയും
there will be some unchristlikeness in our life.
നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അനുരൂപമല്ലാത്ത ചില സ്വഭാവങ്ങൾ കാണുന്നതായി കാണുന്നു.
But there are two types of sin.
രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട്.
One is sin that we are aware of in our life.
ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ബോധ്യമുള്ള ഉദാഹരണമായിട്ട് ഞാനൊരു കളവ് പറയുന്നു. കളവ് പറയുമ്പോൾ തന്നെ എനിക്കറിയാം അത് കള്ളത്തരമാണ് എന്ന്. ഞാൻ ആരോടെങ്കിലും കോപിക്കുന്നു, അത് കോപിക്കുമ്പോൾ തന്നെ എനിക്കറിയാം അത്
പാപമാണെന്നും
ഞാൻ എന്റെ കണ്ണുകൊണ്ട് മോഹിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് പാപമാണ് എന്ന്.
Or you do something unrighteous with money.
ഞാൻ നീതിപരമല്ലാത്ത ചില കാര്യങ്ങൾ എന്റെ പണത്തിനായിട്ടോ അല്ലെ പണം കൊണ്ടോ ചെയ്യുമ്പോൾ അത് പാപമാണെന്ന് എനിക്കറിയാം.
These are all known sins.
ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമുള്ള പാപങ്ങൾ.
So when we talk about victory over sin, we are only talking about this area.
നാം പാപത്തിന്മേലുള്ള ജയം എന്ന് പറയുമ്പോൾ നാം സംസാരിക്കുന്നത് ഈ അറിയപ്പെട്ട നമുക്ക് ബോധ്യമുള്ള പാപങ്ങളെ
കുറിച്ചാണ്.
എന്നാൽ അത് കേവലം 10% നമ്മുടെ ജീവിതത്തിന്റെ 10% മാത്രമേ ആകുന്നുള്ളൂ.
90% of our life, we ourselves don't know a lot of wrong things we are doing.
90% നമ്മുടെ ജീവിതത്തിന്റെ 90% നമുക്ക് തന്നെ അറിയത്തില്ല. നാം ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് തന്നെ നമുക്ക് പലപ്പോഴും ഗ്രഹിക്കാൻ കഴിയില്ല.
That we will understand as we grow spiritually.
അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ,
you know, a first standard student,
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി
സ്റ്റഡിങ്
അവന് ഗണിതശാസ്ത്രം പഠിക്കുമ്പോൾ
സ്പീക്കിംഗ് 100%
അവന് 100% മാർക്ക് ആവശ്യത്തിൽ കിട്ടാൻ
കഴിയും. മോർ ദാൻ 100%.
എന്നാൽ അവന് 100% കൂടുതൽ ലഭിക്കാൻ കഴിയില്ല. 101% എന്ന് പറയാറില്ല.
മാക്സിമം ഹി കൻ ഗെറ്റ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് 100%.
ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അവന്റെ ക്ലാസ്സിൽ കൂടുതലായിട്ട് കിട്ടാൻ കഴിയുന്ന 100%
ദാറ്റ് ഈസ് പെർഫെക്റ്റ് മാർക്ക്.
അത് പൂർണ്ണതയുള്ള ഒരു സംഖ്യ അർത്ഥമാണ്.
ഇസ് ഇസ് നോളജ് ഓഫ് മാത്തമാറ്റിക്സ് പെർഫെക്റ്റ്?
അവന്റെ ഗണിതശാസ്ത്രത്തിലുള്ള അറിവ് പൂർണ്ണമാണോ?
നോ,
ഒരിക്കലും ആകുന്നില്ല.
PhD മാത്തമാറ്റിക്സ് ഇസ് സ്റ്റിൽ നോട്ട് പെർഫെക്റ്റ്.
അവന് ഉന്നത ഡിഗ്രിയായ PhD കിട്ടിയപ്പോഴും അവന്റെ കണക്കിലുള്ളതായ അറിവ് പൂർണ്ണതയുള്ളതല്ല.
അറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഹി ഹാസ് കം ടു നോ ലിറ്റിൽ ബിറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഇൻ ദാറ്റ് ഏരിയ ഹീസ് പെർഫെക്റ്റ് ബിക്കോസ് ഹി ഗോട്ട് 100%.
ഒന്നാം സ്റ്റാൻഡേർഡിൽ അവന് കണക്കിനെ കുറിച്ച് ഒരു അല്പം വളരെ ലഘുവായ അറിവ് മാത്രം, ആ കാര്യത്തിൽ അവന് 100% കിട്ടും.
സോ ഇൻ അവർ ലൈഫ് ഓൾസോ ദി ഏരിയ ഗോഡ് ഗിവ്സ് യു ലൈറ്റ് ഓൺ ദാറ്റ് ഈസ് ദി ഓൺലി ഏരിയ വേർ യു കാൻ ഗെറ്റ് വിക്ടറി ഓവർ സിൻ.
അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രകാശിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ, ജീവിത ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് പാപത്തിന്മേൽ ജയം ലഭിക്കൂ.
ബട്ട് നെക്സ്റ്റ് ഇയർ ഹി ഗോസ് ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഹി ഗെറ്റ്സ് ലിറ്റിൽ മോർ ലൈറ്റ്.
അടുത്ത വർഷം അവൻ രണ്ടാം ക്ലാസ്സിലേക്ക് കയറി പോകുന്നു, അവിടെ ചെന്ന് അവൻ അല്പം കൂടെ കണക്കുകൾ അറിവ് കിട്ടുന്നു.
ദെൻ വെൻ ലൈക്ക് ഓൾ ഓഫ് അസ് വെൻ വി സ്റ്റഡി സം ന്യൂ ഏരിയ ഫസ്റ്റ് ഓഫ് ഓൾ വി ഗെറ്റ് ഇറ്റ് റോങ്.
നമ്മളെ പോലെ നമ്മൾ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പുതിയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും നമുക്ക്?
വി ഗെറ്റ് 100% ഇൻ അഡിഷൻ, ബട്ട് മേബി വെൻ ഇറ്റ് കംസ് ടു മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് സംതിങ് റോങ്.
ആ അഡിഷണൽ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിൽ അവന് 100% കിട്ടുന്നു, എന്നാല് അവന് ഗുണനത്തിലേക്ക് പോകുമ്പോൾ അവന് അല്പം തെറ്റ് പറ്റും.
ബട്ട് ദെൻ ഹി പ്രാക്ടീസസ് ഹിസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഹി ഗെറ്റ്സ് 100% ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്.
അവന് ശേഷം അവന് ഗുണന കണക്കുകൾ അധികമധികമായിട്ട് അവന് പഠിച്ച് അവന് 100% കിട്ടുന്നു.
അങ്ങനെ
മൂന്നാം ക്ലാസ് ഈ പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുന്നു.
ഇൻ ദി ബിഗിനിങ് ഹി മേ ഫോൾ ബട്ട് ദെൻ ഹി ഗെറ്റ്സ് 100%.
ഒരുപക്ഷേ ആദ്യം അവൻ ഒരു പക്ഷത്തിൽ തോറ്റു അല്ലെങ്കിൽ വീണു വന്ന് വന്നേക്കാം, എന്നാൽ വീണ്ടും അവന് പരിശ്രമിച്ച് 100% എത്തും.
ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് അസ് സിറ്റിംഗ് ഹിയർ, യു കാൻ ഗെറ്റ്
ഇവിടെ നമുക്ക് മിക്കവാറും പേർക്കും അഡീഷൻസിലും മൾട്ടിപ്ലിക്കേഷനിലും 100% ഒരു പക്ഷേ കിട്ടിയെന്ന്
പറഞ്ഞേക്കാം.
നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ആ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ നീക്കി നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്രകാരം തന്നെയാണ്
ജീവിതം.
നാം പാപത്തിന് ജയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. നാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നതിലെ പാപത്തിന് നിങ്ങൾക്ക് ജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ്. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ 100% കിട്ടും.
When the Bible speaks about perfect, another way we can use it is full or complete.
വേദവചനം നമ്മളെ പരിപൂർണത എന്ന് പഠിപ്പിക്കുമ്പോൾ അത് അതിന്റെ നിറമാണ്, നിറവിനെ
കുറിച്ചാണ്.
ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ
ഇതൊക്കെ
വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ്, പലർക്കും അത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ
കുറിച്ച്.
നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് ഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അനേക തരത്തിലുള്ള സംശയങ്ങൾ മാറിക്കിട്ടും.
See, for example, when you are newly born again, you are filled with the Holy Spirit.
ഉദാഹരണത്തിനായിട്ട് നിങ്ങളിലായെങ്കിലും പുതുതായിട്ട് വീണ്ടും ജനിച്ചവരാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചത്.
You think your fullness of the Spirit is the same as the Apostle Paul was filled with the Spirit at the end of his life?
നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് തനിക്കുണ്ടായിരുന്ന ആ നിറവാണോ? ഒരിക്കലും ആകുന്നില്ല.
എന്താണോ,
ഒരിക്കലും അപ്രകാരം സംഭവിക്കുന്നില്ല.
Because your capacity is like a cup.
കാരണം നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കപ്പും അത് അത് നിങ്ങളെ ആ ചെറിയ പാത്രം നിറഞ്ഞതാണ്. നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസും തന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭത്തിൽ അപ്രകാരം തന്നെയായിരുന്നു. അവൻ അനനിയാസ് പോകുന്ന അവന്റെ തലയിൽ കൈവച്ച സമയത്ത് അവന്റെ ആ ചെറിയ പാത്രം നിറഞ്ഞു. വളരെ ഒരു കപലിന്റെ അത്രയും
മാത്രം
അവൻ വിശ്വസ്തയോടുകൂടി യേശു ക്രിസ്തുവിനെ പിൻപറ്റിയപ്പോൾ അവന്റെ കപ്പ്, ചെറിയ കപ്പ് ഒരു വലിയ
ബക്കറ്റായിട്ട്,
അവന്റെ ആത്മീയ കഴിവ് അല്ലെങ്കിൽ അവന്റെ ഉൾക്കൊള്ളുവാനുള്ള ശക്തി
അതും
അത് നിറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവനുള്ള നിറവ് കിട്ടി. അതുകൊണ്ടാണ് അപ്പോസ്തലപത്രം വായിക്കുന്നത്, പത്രോസ് പല പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു
രണ്ടു
മൂന്ന് പ്രാവശ്യമേ വേദവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ
നിറയപ്പെട്ടുകൊണ്ടേയിരുന്നു.
അഞ്ചാം അധ്യായത്തിൽ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ നമ്മൾ തുടർമാനം പരിശുദ്ധാത്മാവിനാൽ
നിറഞ്ഞവരായിക്കൊണ്ടേയിരിക്കും.
നമ്മൾ എന്തിനാണ് തുടർമാനം
നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം?
നമ്മള് ഒരു കുട്ടിയോട് ഇപ്രകാരം 100% കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ്.
അതിന്റെ
അർത്ഥം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും എല്ലാം ഈ 100% മാർക്ക്
കിട്ടും.
അവന്റെ അറിവിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ 100%. അടുത്ത ഒരു അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം ഉപയോഗിച്ചാൽ ആദ്യം പറഞ്ഞതായ ചെറിയ കപ്പ് ഒരു ബക്കറ്റ്
പോലെയായിട്ട്
ആ ഒരു വലിയ ബക്കറ്റ് ആ ബക്കറ്റ് ടബ് പോലെ ആയി
തീരുക.
അത് നിറഞ്ഞു.
ആ
അതൊരു ഒരു തടാകം പോലെയായി.
ലൈക്ക് എ റിവർ.
അത് പിന്നെ ഒരു നദി പോലെയായി.
ആൻഡ് മെനി റിവേഴ്സ്.
അങ്ങനെ പല നദികൾ.
ആൻഡ് മെനി റിവേഴ്സ് ബീയിങ് ഫുൾ ഈസ് ഡിഫറന്റ് ഫ്രം വൺ കപ്പ് ബീയിങ് ഫുൾ.
പല നദികൾ നിറയുന്നത് ഒരു കപ്പ് നിറയുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കേറിയപ്പോൾ പല നദികൾ
പോലെയായിരുന്നു.
പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിൽ അത്
സത്യമായിട്ടുണ്ട്.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ ഈ വാഗ്ദത്തം നിറവേറുന്നില്ല. അവരെ ചെറിയൊരു കപ്പ് പോലെ നിറഞ്ഞ് ആരംഭിക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ ആ കപ്പ് കൊണ്ട് അവർ സന്തുഷ്ടരായി തന്നെ ഇരിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ കഴിയും അവർ നിറയപ്പെട്ടവരാണ്.
അവർക്ക്
പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചു. അവരെ ആരും ഇപ്രകാരം പഠിപ്പിച്ചില്ല. അവരുടെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണമെന്നുള്ളത്.
അതിന്റെ
അനന്തര ഫലം എന്താണ്? അവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ഭാര്യമാരുടെ നേരെ കോപിക്കുകയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും ഭവനത്തിൽ അങ്ങനെ തന്നെയാണ്. എത്ര കഷ്ടമായിട്ടുള്ള ഒരു
കാര്യമാണത്.
അതിനുശേഷം നമുക്ക് ഇങ്ങനെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സൊക്കെ പലതരത്തിലുള്ള പാപങ്ങളിലേക്ക്
വീഴുന്നതായിട്ട്.
പല പാസ്റ്റേഴ്സിന് ഹൃദയത്തിലുള്ള പണത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നു. ഒരുപക്ഷെങ്കിൽ അവരാരംഭിച്ചപ്പോൾ അവരുടെ അവരിൽ സജ്ജമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവരുടെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് അവരൊരിക്കലും വർദ്ധിപ്പിച്ചില്ല.
ഗ്രാജുവലി ബൈ ബീയിങ് അൺഫെയ്ത്ത്ഫുൾ ഈവൻ ദ കപ്പ് ബികെയിം എംപ്റ്റി.
തുടർച്ചയായിട്ട് അവർ അവിശ്വസ്തർ, അവരുടെ ജീവിതത്തിൽ അവിശ്വസ്തരായിരുന്നോണ്ട് ആ കപ്പ് തന്നെയും എംപ്റ്റി ആയി തീർന്നു.
വി ഡോണ്ട് വാണ്ട് ടു ഗോ ദാറ്റ്
വേ. നമുക്ക് ആ തരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല.
വി വാണ്ട് ടു ഗോ ദ വേ വേർ ആർ കപ്പാസിറ്റി
നമ്മുടെ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാനായിട്ട് നാം ആഗ്രഹിക്കുന്നു.
ദേർ ഈസ് ഓൺലി വൺ വേ ബൈ വിച്ച്
ഒരു ബക്കറ്റാകുകയും ബക്കറ്റ് ടബാകുകയും അവിടെ നിന്ന് പല നദികളായി തീരുകയും ചെയ്യാൻ വേണ്ടി ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നൽകിയിരിക്കുന്ന ക്രൂശ് ദിവസം തോറും നാം എടുക്കുന്നതിൽ കൂടി
മാത്രമാണ്.
കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ക്രിസ്തീയ സമൂഹങ്ങളിലുള്ള എല്ലാ മിക്ക ഗ്രൂപ്പുകളിലും ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ എങ്ങും ഇപ്രകാരം നിങ്ങളുടെ നിങ്ങൾക്കുള്ള ക്രൂശ് ദിവസം തോറും എടുക്കണമെന്നുള്ള ഒരു സന്ദേശം അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളിൽ മിക്കവരും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പരിതാപകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
You can't become rich just by being filled with the
Spirit. നിങ്ങൾക്ക് ഒരു അനുഭവം കൊണ്ട്, ഒരു നിറവിന്റെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല.
Fullness of the Spirit and then the way of the cross increases your capacity and are filled with the Spirit again and again and again. That makes us.
Holy Spirit-ന്റെ ആദ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആദ്യ നിറവും പിന്നീട് നിങ്ങൾ ദിവസം തോറും ക്രൂശെടുക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കഴിയും.
I seek to be filled with the Holy Spirit every day of my life.
എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാകുവാനായിട്ട്.
I know the fullness of the Spirit I experienced today is vastly different from what I had when I was first filled with the
Holy Spirit. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന ഒരു അനുഭവം കഴിഞ്ഞ എന്റെ ആദ്യ സമയത്ത് അനുഭവിച്ചതിലും വളരെ വ്യത്യസ്തമാണ്. കാരണം എന്റെ ഉൾക്കൊള്ളുവാനുള്ളതായ ആ കഴിവ് വർദ്ധിച്ചു. ആ കാലത്ത് ഞാൻ തോറ്റ അനേക പാപങ്ങളും ഈ കാലത്ത് എനിക്ക് തോക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇപ്രകാരത്തിലുള്ള ഒരു വഴിയിൽ കൂടി പോകാൻ
ആഗ്രഹിക്കും.
നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാൻ
കഴിയുള്ളൂ.
ഒന്നാം ക്ലാസ്സിൽ ഗണിതശാസ്ത്രത്തിന് 100% കിട്ടുന്നതും 12th ക്ലാസ്സിൽ ഗണിതശാസ്ത്രത്തിന് 100% കിട്ടുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. നിങ്ങൾ പറയും ഈ കുട്ടി 100% ലഭിച്ചു. ആ കുട്ടിക്കും 100%.
This new believer is filled with the Holy Spirit.
ഈ പുതിയ വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ
നിറയപ്പെട്ടു.
ആ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ
നിറയപ്പെട്ടിരുന്നു.
അത് ഒരേ കാര്യമാണോ? ഒരിക്കലും ആകുന്നില്ല. ഈ കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിൽ 100% കിട്ടിയെന്നാൽ ആ കുട്ടിക്ക് 12th ക്ലാസ്സിൽ
100%.
അടുത്തൊരു കുട്ടിക്ക് PhD-യിലെ 100% ലഭിച്ചിരിക്കുന്നു. വളരെ അന്തരമുണ്ട് ആ രണ്ട് കാര്യങ്ങൾ തമ്മിൽ തന്നെയും.
So 100% doesn't mean anything unless you know which class they are in.
100% എന്ന് പറയുന്നത് ഒന്നും തന്നെയല്ല, നാം ഏത് ക്ലാസ്സിലാണെന്ന്
മനസ്സിലാക്കിയില്ല. Being filled with the Spirit is also doesn't mean anything unless you know what level you are. Are you growing?
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറയുന്നതും ഒന്നും ആകുന്നില്ല, നിങ്ങൾ ദിവസേന വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നില്ല.
This cleared a lot of confusion in my mind.
എന്നിൽ അനേക സംശയങ്ങൾക്കും നിവാരണമായി. ഞാൻ ഈ കാര്യം ഗ്രഹിച്ചു
കഴിഞ്ഞപ്പോൾ
എന്നിൽ ഈ കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചപ്പോൾ എന്നിലുണ്ടായിരുന്ന അനേക സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. അനേകരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറയുന്നു. അവര് വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. അവർക്ക് സത്യമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അനേകം ലൗകികമായിട്ടുള്ള അനുഭവങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയത്തില്ല അവർ നിങ്ങൾ പരിശുദ്ധാത്മാവിനാണ് നിറയപ്പെട്ടവരല്ല. നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു ചെറിയ കപ്പായിട്ട് മാത്രം അവശേഷിക്കുന്നു. അതാണ് നിങ്ങളിലുള്ള
തെറ്റാണ്.
നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ടീച്ചറുടെ അല്ലെങ്കിൽ പാസ്റ്ററുടെ തെറ്റാണ്.
ക്ലാസ് 50 സ്റ്റുഡൻസ്,
50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ
50
പേരും ഫൈനൽ പരീക്ഷയ്ക്ക്, അവസാന പരീക്ഷയ്ക്ക് എല്ലാവരും തോറ്റുവന്നിരിക്കട്ടെ.
Can you guess whose fault that can be? Is it the student's fault or the teacher's fault?
നിങ്ങൾക്ക് പറയാൻ കഴിയും ആരുടെ തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കുട്ടികളുടെ തെറ്റാണോ ആ അധ്യാപകന്റെ തെറ്റാണോ?
I would say most probably it is the teacher's
fault. ഞാൻ പറയും അധ്യാപകന്റെ തെറ്റാണ്.
Bad teacher.
ആ തെറ്റായിട്ടുള്ള പഠിപ്പിക്കുന്ന നിമിത്തമാണ്.
So when you find 50 people in a church all defeated by sin, it's not their fault. It's the fault of their teacher.
ആ സഭയിലുള്ള 50 പേരും അവരുടെ പാപത്തിൽ ജയമില്ലാത്തവരാണെന്ന് പറയുമ്പോൾ അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ പഠിപ്പിക്കുന്നുള്ളത്.
10 families in a church, husband and wife are all fighting with each other. What is with the teacher?
10 കുടുംബങ്ങളുള്ള ഒരു സഭയിൽ ആ 10 കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും അവരുടെ പഠിപ്പിക്കുന്ന ടീച്ചർ ശരിയല്ല. അവരുടെ പക്ഷേ പരിശുദ്ധാത്മാവിനാണെന്ന് അറിയപ്പെട്ടവരായിരിക്കും. എന്നാൽ അത് വെറും ഒരു കപ്പിന്റെ
അവസ്ഥയിൽ
അവർ വളർച്ചയിലേക്ക് എത്തുന്നില്ല. അവർ 100% അവർ
കിട്ടിയിട്ടുണ്ട്.
അവർ ഒന്നാം ക്ലാസ്സിൽ തന്നെ 10 വർഷം ഇരുന്ന് 100%
ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എത്ര പേര് ഒന്നാം ക്ലാസ്സിൽ 10 കൊല്ലം ഇരുന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പറയും ദൈവത്തിന് മഹത്വം എനിക്ക് 100% കിട്ടും.
ഞാൻ
ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട്. 85 ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിനാൽ
നിറയപ്പെട്ടവനാണ്.
താല്പര്യം 85 എനിക്ക് 100%
ലഭിച്ചു.
ഇന്നും എനിക്ക് 100% കിട്ടുന്നു. ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? അതേ ഒന്നാം ക്ലാസ്സിൽ തന്നെ. നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് മുഹത്തപ്പെടാനുള്ളത്? നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് നാണമുണ്ടാകേണ്ട ആവശ്യമുണ്ട്.
I say it is better to get 50% in 10 centers than 100% in 1 center.
അതുകൊണ്ട് ഞാൻ ഇപ്രകാരം പറയും, 10 ക്ലാസ്സിൽ 50% മേടിക്കുന്നതാണ് ഒന്നാം ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് 100% മേടിക്കുന്നത്.
I have seen some people in some denominations that don't preach about being filled with the Spirit. You are better people than these people who say they are filled with the Holy Spirit.
ചില ഡിനോമിനേഷനിലെ ചില കൂട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാത്ത കൂട്ടങ്ങളിലുള്ളവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയും നിറഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നവരെക്കാട്ടിൽ വളരെ നല്ലവരാണ്. ഞാൻ ഈ കാര്യം ഉൾക്കൊള്ളുവാനുള്ള കഴിവിന്റെ കാര്യം മനസ്സിലാക്കുന്നിടം വരെയും ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു.
Lest you think this is some theory, private theory of mine, I will show it you from scripture.
ningala ende idando vyaktiparamayulla kaichapada enna karudathirikkanadinayittu njan devanathil ninnu oru vaakyam ningale kaanikkam.
Let's turn to Philippians 3.
Philippi lekhana 3rd adhyayathilekku varam.
Verse 12.
adinte 12th vaakyam.
I wanted to explain it before coming to this verse so that you understand this verse.
idu vishadhikkan aagrahikkunnu ningale ee vaakyathilekku varunnathinu munpu.
I always tell people in my church, if I cannot show you something from scripture, don't believe it.
ഞാൻ എപ്പോഴും എന്റെ സഭയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യം
വിശ്വസിക്കണം.
ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വിഷയം കാണിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി.
ഫിലിപ്പിയൻസ്
3:12 തന്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു.
നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഒബ്ടെയ്ൻഡ് ഓർ ഹാവ് ഓൾറെഡി ബിക്കം പെർഫെക്റ്റ്.
ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ പറഞ്ഞു. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു.
ഓക്കെ, നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് വാസ് പോൾ പെർഫെക്റ്റ്?
എന്റെ ചോദ്യം ഇവിടെ പൗലോസ് പൂർണനായിരുന്നു.
അവിടെ എന്ത്
മാറ്റി? അവൻ
പൂർണനായിരുന്നുവോ?
ഇല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അവൻ പറയുന്നത് ഞാൻ കഴിഞ്ഞവനായി എന്നല്ല.
ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു വേഴ്സ് 15.
15th വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി
ലെറ്റ് അസ് വാർ പെർഫെക്റ്റ് ആൻഡ് ദിസ് ആറ്റിറ്റ്യൂഡ്.
നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളട്ടെ.
വാസ് ഹി പെർഫെക്റ്റ്?
അവിടെ അവൻ പൂർണ്ണനായിരിക്കുന്നു.
ജസ്റ്റ് റീഡ് ഇറ്റ്. ലെറ്റ് അസ് വാർ പെർഫെക്റ്റ് ആൻഡ് ദിസ് ആറ്റിറ്റ്യൂഡ്.
നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെയുള്ള സ്വഭാവം, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അവിടെ അവൻ പൂർണ്ണനാണ്.
So in one verse he says, I'm not perfect.
ഒരു വാക്യത്തിലാണ് പറയുന്നത് ഞാൻ പൂർണ്ണനല്ല.
Another verse he says, I'm perfect.
അടുത്ത വാക്യത്തിലാണ് പറയുന്നത് ഞാൻ പൂർണ്ണനാകും.
It's like saying, I got 100%.
ഇപ്രകാരമാണ് ഞാൻ 100% ലഭിച്ചു.
But I haven't got my PhD yet.
ഞാൻ എന്റെ PhD ഇതുവരെ ലഭിച്ചിട്ടില്ല.
I'm only 12th standard.
ഞാൻ ഇതുവരെ 12th ക്ലാസ്സിലേ ആയിട്ടുള്ളൂ.
But I can't get more than 100% in 12th standard.
എനിക്ക് 12th ക്ലാസ്സിൽ 100% കൂടുതൽ ലഭിക്കാൻ കഴിയില്ല.
Next year I'll go to another class. Then I will get a little more. I'll study.
അടുത്ത വർഷം ഞാൻ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകും, അല്പം കൂടെ പഠിക്കും.
I'll keep on climbing till I become perfect fully.
ഞാൻ പൂർണ്ണനായി തികച്ചും പൂർണ്ണനായി തീരുന്നിടം വരെയും ഞാൻ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും.
In verse 14. I press on toward the goal for the prize of the upward call of God in Christ Jesus.
ഞാൻ ഇവിടെ 14 ഭാഗത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി രാത്രിയിലേക്ക്.
What is this upward call of God in Christ Jesus?
എന്താണ് ക്രിസ്തുയേശുവിലുള്ള അവന്റെ ആ പരമവിളി?
To become 100% like Christ in my personality.
100% യേശു ക്രിസ്തുവിനെ പോലെ എന്റെ വ്യക്തിത്വത്തിൽ ആയിത്തീരുക എന്നുള്ളത്.
That is not happened yet.
അത് ഇതുവരെയും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല.
In the area God has given me life, I have got 100%.
എന്നാൽ ദൈവം എനിക്ക് ഏതൊക്കെ മേഖലകളിൽ വെളിച്ചം തന്നിട്ടുണ്ടോ അവിടെയൊക്കെയും ഞാൻ 100%
So Paul was a student who was getting 100% and then going to another figure circle getting 100% and like that pressing on to perfection.
പൗലോസ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അവന് ഓരോ ക്ലാസ്സിലും 100% വാങ്ങി വാങ്ങി അവന് പരിപൂർണതയിലേക്ക്
എത്തി.
15 വാക്യത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്?
He says in verse 17 rather, follow my example and observe those who walk according to the pattern you have in us.
പറയുന്ന വാക്യത്തിൽ എന്താണ് പറയുന്നത്? സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ.
Who are those?
ആരാണ് ആ കൂട്ടം?
The verse 15, those who are perfect.
15 വാക്യം തികഞ്ഞവർ, നമ്മിൽ തികഞ്ഞവർ.
In other words, it is like telling a student, look at the example of those students who are getting 100%. Try to be like them.
നമ്മൾ ഒരു കുട്ടിയോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പറയുന്ന പോലെയാണ്, നോക്ക് ആ കുട്ടിയെ നോക്ക്, അവൻ 100% ലഭിക്കുന്നു, അതുപോലെ നീ ചെയ്യുക.
Don't follow the example of students who are getting 30% and
40% കിട്ടുന്ന കുട്ടികളെ നിങ്ങൾ പിൻപറ്റരുത്.
Because if you follow them, you may get only 20%.
നിങ്ങൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 20% ലഭിക്കും.
If follow the example of those who are getting 100%,
നിങ്ങൾ 100% കിട്ടുന്ന ആൾക്കാരെ പിൻപറ്റുകയാണെങ്കിൽ അത് നല്ലൊരു മാതൃകയാണ് നമുക്ക്.
ഫോളോ മൈ എക്സാമ്പിൾ.
ഓരോ സഹോദരനാണ് പറയുന്നത് എന്നെ അനുകരിപ്പി.
ആൻഡ് ഫോളോ ദോസ് ഹു ആർ വാക്കിംഗ് ഇൻ ദിസ് സ്റ്റാൻഡേർഡ്.
ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ.
ദോസ് ഹു ആർ പെർഫെക്ട് അക്കോർഡിംഗ് ടു ദെയർ അണ്ടർസ്റ്റാൻഡിംഗ്.
അവരുടെ ആത്മീയ അറിവിനനുസരിച്ച് പൂർണ്ണതയിലെത്തിയിരിക്കുന്നവർ.
സോ ഇൻ അദർ പ്ലേസ് ഹി സേസ് ഇൻ 1 കൊരിന്ത്യൻസ് 4.
ഒന്ന് കൊരിന്ത്യർ 4 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു.
നൌ യു കാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വേർഡ്സ് എ ലിറ്റിൽ ബെറ്റർ.
ഈ വാക്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ അല്പം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരിക്കാം.
Many people, I'm sure some of these verses you read today, you probably understood it for the first time in your life.
നിങ്ങൾ വായിച്ച ഈ വാക്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പലരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്.
Now 1 Corinthians 4 is another verse like that. Verse 4.
ഒന്ന് കൊരിന്ത്യർ 4:4 വാക്യം.
He says, I am conscious of nothing against myself.
എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും.
That means, I didn't get one sum wrong in my examination paper.
അതിന്റെ അർത്ഥം എന്റെ പരീക്ഷയിൽ ഒരു ചോദ്യത്തിനും എനിക്ക് തെറ്റായിട്ടുള്ള ഉത്തരം
കിട്ടിയിട്ടില്ല.
എനിക്ക് 100% കിട്ടിയിട്ടുണ്ട്. എന്നാൽ
it doesn't mean I'm acquitted because the one who examines me is the Lord.
അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു.
That means there are still whole lot of areas where I still don't have understanding.
അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ ഇനിയും എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ ഭാഗം ഏറിയ എന്റെ ജീവിതത്തിലുണ്ട്.
നെക്സ്റ്റ് ഇയർ ഗോഡ് വിൽ ഗിവ് മീ എ ലിറ്റിൽ മോർ ലൈറ്റ് ഓൺ ദാറ്റ്.
അടുത്ത വർഷം ദൈവം അല്പം കൂടെ പ്രകാശമായ കാര്യങ്ങളിൽ എനിക്ക് നൽകും.
ഐ വിൽ ഗെറ്റ് 100% ഇൻ ദാറ്റ് ഏരിയ.
എനിക്ക് 100% ആ കാര്യത്തിൽ അപ്പോൾ ലഭിക്കും.
ലൈക്ക് ദാറ്റ് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ ഐ വിൽ ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക്.
അത്തരത്തിൽ തേജത്തിൽ നിന്ന് തേജത്തിലേക്ക് യേശുക്രിസ്തു എന്ന രൂപത്തിലേക്ക് ഞാൻ കടന്നു വരും.
ദിസ് ഈസ് ദി പാത്ത് ഗോഡ് ഹാസ് ഓർഡൈൻഡ് ഫോർ ഓൾ ഓഫ് us.
ഈ വഴിയാണ് യേശുക്രിസ്തു നമുക്കായിട്ട് തുറന്നു വെച്ചിരിക്കുന്നത്.
So every year our spiritual life should become higher.
അതിന്റെ അർത്ഥം എല്ലാ വർഷവും നമ്മുടെ ആത്മീയ നിലവാരം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം.
I should be getting light on certain areas of sin in my life which I did not have light on last year.
എന്റെ ജീവിതത്തിലുള്ള ചില പാപങ്ങളിന്മേൽ എനിക്ക് വെളിച്ചം കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന വെളിച്ചം ഇപ്പോൾ ലഭിക്കുന്നു.
ഇവിടെ
ഇരിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളോട് ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാൻ വയ്യായിരുന്ന ചില കാര്യങ്ങൾ ഈ വർഷത്തെ കണക്കിൽ നിങ്ങൾ പഠിച്ചോ?
എവ്രി വൺ വിൽ സേ
എല്ലാവരും പറയും അതെ ഞങ്ങൾ പഠിച്ചു.
അവര്
കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ തോറ്റ അതേ തന്നെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ കഴിയത്തില്ല.
അവർക്ക്
ഈ ക്ലാസ് ഈ വർഷം ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പുതിയ കാര്യം അവർ പഠിക്കുന്നുണ്ടെന്ന്
പറയാൻ.
അടുത്ത പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അവർ വേറൊരു പുതിയ കാര്യം പഠിക്കും.
സോ പോൾ സേസ് അതുകൊണ്ടാണ്
പോലീസ് പറയുന്നത് എന്റെ ജീവിതത്തിലുള്ള അനേക വിഷയങ്ങൾ എനിക്ക് ഇപ്പോൾ അറിയില്ല.
വാട്ട് ഐ നോ ഐ ഗോട്ട് എവരിതിങ് റൈറ്റ്
ഞാൻ എനിക്ക് വെളിച്ചമായിട്ട് തീർന്നിരിക്കുന്ന മേഖലകളിലെല്ലാം 100% ലഭിച്ചു.
കോൺഷ്യസ് Nothing against myself.
എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു കുറ്റത്തെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല.
സോ ഇൻ ഓർ ലൈഫ് ദേർ ഈസ് എ കോൺഷ്യസ് പാർട്ട് ആൻഡ് ആൻ അൺകോൺഷ്യസ് പാർട്ട്.
നമ്മുടെ ജീവിതത്തില് ബോധവും അബോധവുമായ ഏരിയ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്.
ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ലൈറ്റ് ഓൺ ദി അൺകോൺഷ്യസ് പാർട്ട് ആസ് വി വാക്ക് വിത്ത് ദി ലോർഡ്.
ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നാം കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ അബോധമായിട്ടുള്ള അവസ്ഥകളിൽ ഏരിയകളിൽ നമുക്ക് വെളിച്ചം ലഭിക്കുക എന്നുള്ളത്.
ഫോർ എക്സാമ്പിൾ a newly converted person
ഉദാഹരണമായിട്ട് പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു
വ്യക്തി may have given up gambling and drinking cinema going
അവരൊരു പക്ഷേ സിനിമയ്ക്ക് പോകുന്നതും ഗാംബ്ലിംഗ് ചെയ്യുന്നതും പൂ കളിക്കുന്നതും സിനിമാ ശാലകളിൽ പോകുന്നതും ഒക്കെ ഒരുപക്ഷെ ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം.
Or if he was a pickpocket, he stopped taking part.
അവരൊരു പക്ഷേ നേരത്തെ പോക്കറ്റ് അടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോക്കറ്റ് അടി നിർത്തിയെന്ന് വന്നേക്കാം.
We don't tell him to reduce his pickpocketing to less.
നാം ഇപ്പോൾ ഇങ്ങനെ പറയുകയില്ല അവന്റെ പോക്കറ്റ് അടി ക്രമേണ കുറച്ചുകൊണ്ട് വരണം എന്നും പറയില്ല.
കഴിഞ്ഞ
ദിവസം 5 പോക്കറ്റ് അടിച്ച് അല്ലെങ്കിൽ അടുത്ത ദിവസം 4 അടിക്കാവോ? അങ്ങനെ ക്രമേണ ജീവിതത്തിൽ
വ്യത്യാസം.
നാം അവരെ ഇങ്ങനെ ഉപദേശിക്കും പൂർണ്ണമായിട്ട് വന്ന് നിർത്തണം. കാരണം അതൊക്കെ നമുക്ക് ബോധ്യമായിട്ടുള്ള
ഭാഗങ്ങളാണ്.
അവന് സത്യസന്ധമായിട്ട് എഴുന്നേറ്റ് പ്രകാരം സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും ഞാൻ പോക്കറ്റ് അടി നിർത്തിയിരിക്കും.
ഒരു
സഹോദരൻ ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ എന്റെ ഭാര്യയെ തല്ലുന്ന സ്വഭാവം
ഉണ്ടായിരുന്നു.
അവൻ സഭയിൽ വന്ന് അവന് ഈ കാര്യത്തെ കുറിച്ച് കേട്ടപ്പോൾ അവന് ബോധ്യമുണ്ടായി. അവൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ എന്റെ ഭാര്യയെ അടിക്കുന്ന
എന്നാൽ
ഇവരെയും അവന് കോപത്തിന്മേൽ ജയം ഉണ്ടായിട്ടില്ല.
ബട്ട് ഹി ക്രോസ്ഡ് ദി ഫസ്റ്റ് ലൈൻ.
എന്നാൽ അവൻ ഒന്നാം ക്ലാസ്
ഹി സ്റ്റോപ്പ് ബീറ്റിംഗ് ഹിസ് വൈഫ്.
അവന് തന്റെ ഭാര്യയെ തല്ലുന്നത് നിർത്തലാക്കി.
ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ സംബഡി ഹു സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ബീറ്റിംഗ് ഹിസ് വൈഫ്.
നല്ല കാര്യമാണ് അവർ തന്റെ ജീവിതം മുഴുവൻ ഭാര്യയെ തല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ നിർത്തുന്നത് നല്ല
കാര്യമാണ്. അവർ ഗോൾ ഇസ് ദാറ്റ് ഗ്രാജുവലി ഹി സ്റ്റോപ്സ് ഷൗട്ടിംഗ് ആൻഡ് സ്റ്റാർട്സ് ലവിംഗ് ആൻഡ് ഗ്രാജുവലി ബിക്കംസ് ട്രീറ്റ് ഹിസ് വൈഫ് ലൈക് ക്രൈസ്റ്റ് ട്രീറ്റഡ് ദി ചർച്ച്.
നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രമേണ അവൻ തന്റെ കോപത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ച് അവർ തമ്മിൽ സ്നേഹമായിട്ട് യേശു ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയെ
സ്നേഹിക്കുന്നു.
ഒരു ഭർത്താവിന്റെ പരമോന്നതമായ ഉദ്ദേശം അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവന്റെ
ഭാര്യയാണ്.
അതാണ് അവൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ പൂർണ്ണതയ്ക്കായിട്ട് അഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
Spiritual man does not want to live in first standard forever saying, oh, I stop beating my wife.
ആത്മീയ മനുഷ്യൻ ഒന്നാം ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം പറയല്ല ഞാൻ എന്റെ ഭാര്യയെ അടിക്കുന്നത് നിർത്തലാക്കി.
That's good, but you must press on now, brother.
അത് നല്ലൊരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. എന്നാൽ നീ ഒരു പൂർണ്ണതയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം.
He may not have got light on, for example, gossiping.
ഒരു പക്ഷേ അവന് ദൂഷണ വിധി പറയുന്നതിൽ വെളിച്ചം കിട്ടി കാണത്തില്ല. അവൻ ഒന്നാം ക്ലാസ്സിലാണ് ആ കാര്യത്തിൽ അവന്
വെളിച്ചമില്ല.
എന്നാൽ അവന് ലഭിച്ച വെളിച്ചത്തിനനുസരണമായിട്ട് അവന് വിജയമുണ്ട്.
ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ്
ചില വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസം നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ ഈ കാര്യത്തിൽ വെളിച്ചം ലഭിച്ചു. എന്റെ വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയോട് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പറയുന്നത് ഒരു നല്ല വിഷയമല്ല.
അതിന്റെ
അർത്ഥം അവന് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. അവനൊരു പുതിയ വെളിച്ചം അവന്റെ ഹൃദയത്തിൽ
വന്നു.
അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് ഈ കാര്യത്തിന്മേൽ ഒരു ജയം വേണം.
and God helps him. And that habit disappears from his life.
അവന്റെ ജീവിതത്തിൽ ആ സ്വഭാവം പാടെ
മാറിപ്പോകുന്നതായിട്ട്
ആ പുതിയ ക്ലാസ്സിൽ അവന് 100% ലഭിച്ചു.
Can you imagine what will be the state of such a brother after 9 or 10 years?
ഒരു 9-10 കൊല്ലത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു സഹോദരന്റെ ഒരു സഹോദരനോ സഹോദരിയുടെയോ നില അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങൾ ഊഹിക്കാൻ
കഴിയുമോ?
അവര് അനേക മൈലുകൾ മറ്റുള്ള വിശ്വാസികളിൽ നിന്നും അപ്പുറമായിരിക്കും.
Because they are continuing their education, whereas other Christians are sitting in the same class for
an hour. അവരുടെ വിദ്യാഭ്യാസം അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മറ്റുള്ള വിശ്വാസികളെ പോലെ അവരവിടെ നിർത്തിയിരിക്കുകയല്ല.
I asked this question in our church once.
ഞാൻ എന്റെ സഭയിൽ ഈ ഒരു ചോദ്യം ഞാൻ അനേക വർഷം ചോദിച്ചു.
How many years does it take to complete the MBBS course?
ഒരു MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷം വേണം?
I'll show you some people in Bangalore itself, some of those colleges, they have 15 years, they are still studying.
Bangalore chela college na 15 kollam ippan padichondirikkunnare.
They are aro in different subjects.
Avaru pala vishayangalilum avaru valare vyaktathiyullavara.
So how long does it take?
Etra varsham edukku?
No, if you are radical, wholehearted, 5 years, you get your degree.
നിങ്ങള് വളരെ സമർത്ഥത്തോടും വളരെ ഉത്സാഹത്തോടും പഠിക്കുന്നവരാണെങ്കിൽ 5 കൊല്ലം മതി.
But you can take 15 years also.
ഓ, നിങ്ങൾക്ക് 15 കൊല്ലം എടുക്കാൻ കഴിയും.
So spiritual growth from one point to another point, how long will it take?
ഒരു ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് ഒരു ആത്മീയ വളർച്ച ഉണ്ടാകാൻ വേണ്ടി എത്ര നാൾ എടുക്കും?
5 കൊല്ലം.
ഒരുപക്ഷെ 15 കൊല്ലം.
25 years.
ഒരുപക്ഷെ 25 കൊല്ലം.
Depends on you.
അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്.
You may never reach there in your whole life. 65 years, you still don't reach.
ഒരു വർഷത്തിൽ 65 വയസ്സായതിനു ശേഷവും നിങ്ങൾ ഒരു വർഷത്തിൽ അവിടെ എത്തിയെന്ന് വരികയില്ല. എല്ലാവർക്കും ഒരുപോലെ.
It depends how full-hearted you are to pursue this spiritual education.
ഇത് നിങ്ങൾ എത്ര ഉത്സാഹികളാണ് പൂർണ്ണതയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും കർത്താവിനെ വാസ്തവമായിട്ട് പിൻപറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും.
How much you believe God can mightily help you to overcome every sin in your life.
നിങ്ങളിൽ എത്ര പേർക്ക് ശക്തമായിട്ട് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയും നിങ്ങളിലുള്ള എല്ലാ പാപത്തെയും ജയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നുള്ളത്.
Let's turn to Romans 6 and verse 14.
നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരാം.
Romans 6:14.
റോമാലേഖനം 6:14.
Sin shall not be master over you, for you are not under law, but under grace.
നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
So here it says that we can ask a question from this verse.
ee vakyathil namukku oru chodyam choikkan kayyum.
I think any of you can answer this.
Avar ningal ellarum thanne uttaram parayumennu njan karuthu.
From this verse alone,
nayapramanam
from this verse alone you can give me the answer.
Oh, ee വാക്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം പറയാൻ
കഴിയും.
മറ്റൊരു വാക്യം നോക്കേണ്ട ആവശ്യമില്ല. ചോദ്യപ്രകാരമാണ്,
how do you know whether you are under law?
നിങ്ങൾക്ക് എപ്രകാരം അറിയാൻ കഴിയും നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ അധീനതയിലാണോ ജീവിക്കുന്നത് എന്ന്? നിങ്ങൾ ഇപ്രകാരം നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി, പാപത്തിന് എന്തെങ്കിലും കർത്തൃത്വം നിങ്ങളുടെ ജീവിതമുണ്ടോ?
ഉണ്ടല്ലോ.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അടുത്ത ചോദ്യം,
ഹൗ ഡു യു നോ യുവർ അണ്ടർ ഗ്രേസ്?
നിങ്ങൾ കൃപയ്ക്കാണ് അധീനരെന്ന് എങ്ങനെ അറിയാൻ കഴിയും? അത് ഇവിടെ തന്നെ
എഴുതിയിട്ടുണ്ട്.
പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം ഇല്ല.
സോ ലോട്ട് ഓഫ് യു ഹു ടിൽ ടുഡേ യു തോട്ട് യു വർ അണ്ടർ ഗ്രേസ്, നൗ യു ആർ ഡിസ്കവറിംഗ് യു ആർ ആക്ച്വലി അണ്ടർ ലോ.
അനേകരും കൃപയ്ക്കാണ് അധീനരെന്ന് കരുതിയിരുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ കാണാൻ കഴിയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ അധീനതയിലാണ്. ആരാണ് നിങ്ങളെ വഞ്ചിച്ചത്? നിങ്ങൾ കൃപയ്ക്ക് അധീനരാണ് നിങ്ങളെ മനസ്സിലാക്കി.
കാരണം
അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ ജയിക്കണമെന്ന്.
നിങ്ങളുടെ
ജീവിതത്തിൽ ഒരിക്കൽ തന്നെയും ജയം വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചിന്താ മണ്ഡലം ശുദ്ധമായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ ശുദ്ധമായും നല്ലതായ
ഭാഷയായിരിക്കണം.
നിങ്ങൾക്കൊരു സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാകണമെന്ന് അവൻ ഒരിക്കലും
ആഗ്രഹിക്കുന്നു.
അവന് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ വിചാരിക്കും. ഓ, അവൻ നിങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചിരിക്കുന്നു നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെന്ന്.
Now, I'm not saying you have not tasted grace.
ഞാൻ ഇപ്രകാരം പറയുന്നില്ല നിങ്ങൾ കൃപ ആസ്വദിച്ചിട്ടില്ല എന്നല്ല.
You know there's a difference between drinking one spoon of water and standing under a waterfall of water.
നിങ്ങൾക്കറിയാം ഒരു സ്പൂൺ വെള്ളം കുടിക്കുകയും ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന്റെ
വ്യത്യാസം
വളരെ അന്തരമുണ്ട്.
I'm not saying you've not tasted grace. All of us have tasted grace.
നിങ്ങൾ കൃപ എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ചിലർ ഒരു സ്പൂണോ അല്ലെങ്കിൽ മറ്റു ചില ഒരു പക്ഷേ പാപത്തിന്മേൽ അല്പമായിട്ടുള്ള ജയം തന്നെയാണ് ക്ഷമ. ക്ഷമ പാപക്ഷമ അത് ദൈവത്തിന്റെ കൃപയുടെ ഒരല്പ രുചി മാത്രമാണ്. കൃപയ്ക്ക് അധീനതയിലാവുക എന്ന് പറയുന്നത് ഞാനൊരു വെള്ളച്ചാട്ടത്തിന്റെ കീഴിൽ നിൽക്കുക
എന്നുള്ളത്
ഞാൻ മുഴുവനായിട്ടും ആ വെള്ളച്ചാട്ടത്തിന്റെ കൃപയുടെ അധീനതയിൽ മുഴുവനായിട്ടിരിക്കുക. രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം കൃപ എന്നിലേക്ക് വരിക എന്നുള്ളതല്ല. ഞാൻ കൃപയ്ക്ക് അധീനതയിലായി തീരുമ്പോൾ പാപത്തിന് എന്റെ യജമാനായി തീരുവാൻ
കഴിയുകയില്ല.
എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപം നമ്മുടെ യജമാനാണോ അല്ലയോ എന്നുള്ളത്?
We know that it's very easy to find out.
അത് വളരെ നിഷ്പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ കണ്ടെത്താൻ കഴിയും.
Supposing there's a man here.
ആ ഉദാഹരണമായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു.
You want to find out, is he my slave or his slave?
ആ ഇവൻ ഇന്ന ആളിന്റെ ദാസനാണോ ഈ വ്യക്തിയുടെ ദാസനാണോ എന്ന്.
How to find out?
അത് എപ്രകാരമാണ് കണ്ടെത്തുക?
Okay, very simple.
വളരെ സാരമായ ഒരു
കാര്യമാണ്.
ഞാൻ ആളിനോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു.
He says, no, stand up.
ആ മറ്റേ ആള് പറഞ്ഞു എഴുതേക്കാൻ പറഞ്ഞു.
Immediately you can find out whose slave he is.
പെട്ടെന്ന് നമുക്ക് മനസ്സിലാൻ കഴിയും അവൻ ആരുടെ ദാസനാണ്.
Right? If he obeys me, he is my slave. If he obeys him, he is his slave.
ആ മനുഷ്യനെ എന്നെ അവൻ അനുസരിക്കുകയാണെങ്കിൽ അവൻ എന്റെ ദാസനാകുന്നു, അല്ലെങ്കിൽ എന്നെ അതുപോലെ അനുസരിക്കണം അവന്റെ ദാസനാകും.
Now here is a brother.
ഇവിടെ ഒരു സഹോദരൻ.
We want to find out now, is he the slave of sin or the slave of the Holy Spirit?
ഇവിടെ നമുക്ക് കണ്ടെത്തണം ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ദാസനാണോ പാപത്തിന്റെ ദാസനാണോ.
In some provocative situation comes up.
നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നു.
Sin says, be angry.
പാപവനോട് പറയും കോപിക്കുക.
Holy Spirit says, don't be angry.
പരിശുദ്ധാത്മാവ് കോപിക്കരുത്.
You immediately know who's slave he is.
പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും അവൻ ആരുടെ ദാസനാണ്.
Right or not?
നമുക്കിത് ഗ്രഹിക്കാൻ വേണ്ടി ബുദ്ധിശാലിത്വത്തിന്റെ ആവശ്യം. യജമാനും ദാസനും എന്നൊക്കെ ഉള്ളത് വളരെ നിർമ്മലമായ ഭാഷകളാണ്.
ഇത്
ഞാൻ പറഞ്ഞ കാര്യമല്ല. പുസ്തകമായ പൗലോസ്
പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു, he said, don't you know when you present yourself to someone as slaves for obedience, your slaves are the one whom you obey, either sin or righteousness.
നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഉപയോഗിച്ച ഉദാഹരണം ഇവിടെ പതിനാറാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്.
സോ യു നോ ഇൻ യുവർ ലൈഫ് ഹൂ യു ആർ ഒബേയിങ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് അനുസരിക്കുന്നത് എന്ന്.
യു നോ വെദർ യു സിൻ ഹാസ് മാസ്റ്ററി ഓവർ യു ആർ നോട്ട്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മേൽ പാപത്തിന് വല്ല അധികാരിയുമുണ്ടോ.
ഫോർ എക്സാമ്പിൾ, ഇഫ് എവരിബഡി ഇൻ യുവർ ഓഫീസ് ടെൽസ് എ ലൈ.
ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഓഫീസിൽ എല്ലാവരും കള്ളത്തരം. നിങ്ങളും അതേ കള്ളത്തരം തന്നെ പറയുന്നു.
What is the difference between you and that unbeliever?
ഏതാണ് നിങ്ങളും ആ അവിശ്വാസി തമ്മിലുള്ള വ്യത്യാസം?
Sin tells him to tell a lie and he obeys. Sin tells you to tell a lie and you obey.
പാപവനോട് പറയും നീ കള്ളത്തരം കാപട്യം കാണിക്കുക, നിന്നോടും പറയും വിശ്വാസിയോടും പറയും നീ കള്ളത്തരം കാണിക്കുക. നിങ്ങൾ രണ്ടുപേരും അത് തന്നെ.
The difference is he doesn't go to the church, he goes to the cinema and you go to the church.
വ്യത്യാസം എന്ന് പറയുന്നത് അവൻ നിന്നെ പോലെ സഭയിലേക്ക് വരുന്നില്ല, അവൻ സിനിമാശാലയിലേക്ക് പോകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഐ തിങ്ക് ഹി ഈസ് മോർ ഓണസ്റ്റ് ദാൻ യു.
ഞാൻ കരുതുന്നു അവൻ നിന്നെക്കാട്ടിൽ സത്യസന്ധനാണ്.
ഹി ഡസ്ന്റ് ഈവൻ പ്രിറ്റൻഡ് ടു ബി എ ക്രിസ്ത്യൻ.
അവൻ ഒരു ക്രിസ്ത്യാനിയായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല.
ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ഗോ ടു സിനിമ.
ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ സിനിമാശാലയിലേക്ക്
പോകും.
ഓ വലിയ പരിശുദ്ധമായ നോട്ടത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഭക്തന്റെ വേഷത്തിൽ എടുത്തുകൊണ്ട്
എന്നാൽ ഓഫീസിൽ
കള്ളത്തരം പറയേണ്ട സാഹചര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ.
who is worse?
ആർക്കാണ് ഏറ്റവും മോശമായിട്ടുള്ള
അവസ്ഥ? The one who's carrying the Bible, he's worse.
ദൈവവചനം കൊണ്ട് നടക്കുന്ന വ്യക്തി തന്നെ.
So if we are honest,
നമ്മൾ തന്നെ സത്യസന്ധരാണ്.
There is great hope for honesty.
നമ്മളെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയ്ക്ക് പറയാം.
You know, if you say, Lord, I am a slave.
നാമ എന്ന കർത്താവിനോട് ഇങ്ങനെ പറയാം, കർത്താവേ ഞാൻ പാപത്തിന്റെ ദാസൻ.
Jesus once said,
യേശു ഒരിക്കലും പ്രകാരം പറഞ്ഞു.
In John chapter 8,
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ
Verse 32.
32-ാമത്തെ വാക്യം.
You shall know the truth and the truth shall make you free.
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു.
And they said, what do you mean? We're not slaves to anybody.
നീ എന്താ പറയുന്നത്? ഞങ്ങൾ ആരും പാപത്തിന്റെ ദാസന്മാരല്ല.
What do you mean we are free?
ഞങ്ങള് സ്വതന്ത്രം, ഞങ്ങൾ ആരും ദാസന്മാരല്ല. പിന്നെ എന്താണ് സ്വതന്ത്രമാണ്?
Everyone who commits sin, verse 34, is a slave of sin.
യേശു ക്രിസ്തുവിന്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ.
So Jesus said, same thing with Paul said.
പൗലോസ് പറഞ്ഞു അതേ കാര്യം തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്.
So why could Jesus not help them?
എന്തുകൊണ്ടാണ് യേശു അവരെ സഹായിക്കാൻ കഴിയാതെ പോയത്?
Why did he tell them in verse 44, you're of your father the devil?
എന്തുകൊണ്ടാണ് യേശു 44-ാമത്തെ വാക്യത്തിൽ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മക്കൾ തന്നെയാണ്, പിതാവിന്റെ മക്കൾ തന്നെയാണ്?
Verse 44, last part, he is a liar and he is the father of all lies.
44-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ഇവിടെ വായിക്കുന്നു, അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ പോസ്റ്റ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു.
If you pretend that you are not sinning when you know you are, you are telling a lie.
നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപം ചെയ്യുന്നില്ല എന്ന് അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കാണിക്കും.
The Lord can't help you.
അപ്പോൾ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും.
Because the first requirement in the Christian life is honesty.
കാരണം ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്.
God can help honest people tremendously.
ദൈവത്തിന് സത്യസന്ധരായ ആൾക്കാരെ വളരെ അധികം സഹായിക്കാൻ കഴിയും.
Because honesty is the easiest thing for us.
കാരണം സത്യസന്ധതയാണ് ഏറ്റവും നമുക്ക് എളുപ്പമുള്ള കാര്യം.
പ്രോസ്റ്റിറ്റ്യൂട്ട് കംസ് ഹിയർ,
ഒരു ഉദാഹരണമായിട്ട് ഒരു വിചാരണിയായ ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കട്ടെ,
ക്യാൻ ഷീ ബി ഓണസ്റ്റ്?
അവൾക്ക് സത്യസന്ധയായിരിക്കാൻ കഴിയുമോ?
ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട്?
അവളോട് നീ ഒരു വിചാരണിയാണോ എന്ന് ചോദിച്ചാൽ
യെസ്.
അവൾ പറയും അതെ,
100% ഓണസ്റ്റി,
100% സത്യസന്ധത.
ദാറ്റ്സ് ഗ്രേറ്റ് ഹോപ്പ് ഫോർ സച്ച് പീപ്പിൾ.
അങ്ങനെയുള്ള അവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രത്യാശയ്ക്ക് പോയുണ്ട്.
ബട്ട് സംബഡി ഹൂ സിറ്റ്സ് ഹിയർ വിത്ത് എ വെരി ഹോളി ലുക്ക്,
ഇവിടെ ചിലരിരുന്നു കൊണ്ട് വളരെ വിശുദ്ധമായ വേഷത്തോടുകൂടി,
ആൻഡ് സിന്നിങ് ഇൻ ദേർ ലൈഫ്,
അവരുടെ ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്രിറ്റെൻഡിംഗ് ദാറ്റ് ദേ ഡോണ്ട് സിൻ,
അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവര് അഭിനയിക്കുകയാണ്, അവർ പാപം ചെയ്യുന്നില്ല എന്ന്.
നോ ഹോപ്പ് ഫോർ സച്ച്,
അവരെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും അറിയില്ല.
That is why Jesus couldn't help the Pharisees.
അതുകൊണ്ടാണ് പരീശന്മാരെ യേശു ക്രിസ്തുവിനെ സഹായിക്കാൻ കഴിയാതെ.
You fellows act as if you are healthy.
നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ആരോഗ്യമുള്ളവരാണ്.
Okay, then I didn't come for you, I came for these sick people.
അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ടല്ല വന്നത്, ഈ രോഗികളായിട്ടുള്ള ജനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്.
What was Jesus teaching?
എന്തുവാണ് എന്തുവായിരുന്നു യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ?
Honest.
സത്യസത്യതയുള്ളവരാകുക.
Very difficult for older people to be honest.
മുതിർന്ന ആൾക്കാർക്ക് സത്യസന്ധരാകുവാൻ പ്രയാസമാണ്.
See, many times when I go to homes where there are little children,
ഞാൻ വീടുകളിൽ പോകുമ്പോൾ അവിടെ കൊച്ചു കുട്ടികളെ കാണാറുണ്ട്.
I ask them,
ഞാൻ അവരോട് ചോദിക്കും,
please answer this question.
ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാം.
They are small children. You fight with each other?
നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ?
You don't fight, no?
നിങ്ങൾ വഴക്കുണ്ടാക്കുമോ?
Those children are honest.
ഞങ്ങള് സത്യസന്ധ പണിക്കൽ പറഞ്ഞു ഞങ്ങള് പലപ്പോഴും വല്ലപ്പോഴും ഒക്കെ
വഴക്കുണ്ടാക്കാറുണ്ട്.
എനിക്കതറിയാം.
I only wanted to find out if you're honest.
നിങ്ങൾ സത്യമുള്ളവരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്.
I tell them, you must be honest all your life.
ഞാനിങ്ങനെ പറയും, നിങ്ങളുടെ ജീവിതം മുഴുവൻ
സത്യമുള്ളതായിരിക്കും.
ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ നിങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആക്ട് ചെയ്യാണ്, അതെ ഞങ്ങൾ ഫൈറ്റൊന്നും ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങളെല്ലാം പൊതുവെ തന്നെ
സത്യസന്ധതയുള്ളവരാണ്.
മുതിർന്ന ആൾക്കാരാണ് പലപ്പോഴും അവര് വിശുദ്ധരാണെന്ന് അവർക്ക് തന്നെ
അഭിനയിക്കേണ്ടിയിരിക്കുന്നു.
സത്യസന്ധതയുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ കഴിയും. കൃപ എന്ന് പറയുന്നത് സഹായം
എന്നാണ്.
നമ്മുടെ സഹായത്തിനുള്ള ശക്തി, നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് സഹായം
എത്തിച്ചേരുക.
നാം കൃപയ്ക്ക് അധീനനായിട്ട് നിൽക്കുമ്പോൾ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ നമുക്ക് കാണാം.
Verse 16.
പതിനാറാം വാക്യം.
Let us therefore draw near with confidence to the throne of grace, that we may receive mercy and find grace to help in time of need.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക.
This is a wonderful verse.
ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള നല്ലൊരു
വാക്യം. We can draw near with great boldness to God's throne, which is the throne of grace.
നമുക്ക് വളരെ ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് കടന്നേൽവാൻ കഴിയും.
And when you come to the throne of grace,
നാം കൃപാസനത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ
what do you get?
നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത്?
What is the first thing you get? Mercy.
നമുക്ക് സഹായം. വായിക്കുന്നു, തക്ക സമയത്ത് സഹായത്തിനുള്ള കരുണ ലഭിക്കാനും.
Come to the throne of grace.
അതുകൊണ്ട് കരുണ ലഭിക്കാൻ.
Yeah, that's the first thing.
കരുണ.
And then second?
രണ്ടാമത്തെ വിഷയം?
Grace.
സഹായത്തിനുള്ള
കൃപ. So first we receive mercy.
ഒന്നാമത് നാം കരുണ ലഭിക്കുന്നു.
Then we receive grace.
നമുക്ക് രണ്ടാമതായിട്ട് കൃപ ലഭിക്കുന്നു.
Now if you go to the average Christian, hey, what is the difference between mercy and grace?
നിങ്ങളൊരു സാധാരണ ക്രിസ്ത്യാനിയുടെ കഥ എന്നിട്ട് കരുണ എന്നും കൃപയെന്നും പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം പറയാൻ കഴിയുമോ?
നിങ്ങൾ
എന്നെ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാം.
അതർവൈസ് ഐ ഹാവ് ഓൾമോസ്റ്റ് നെവർ ഫൗണ്ട് എ ബിലീവർ ഇൻ എനി ഡിനോമിനേഷൻ, ഈവൻ ഇഫ് ദേ ആർ പാസ്റ്റേഴ്സ് ഓർ ബൈബിൾ സ്കൂൾ പ്രൊഫസേഴ്സ് ടു ടെൽ മീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ മൈ
അല്ലാത്തപക്ഷം ഞാൻ ഒരു കൂട്ടത്തിലും അനേക പാസ്റ്റേഴ്സോ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും അവർക്കും ഇതിന്റെ വ്യത്യാസം അറിയത്തില്ല എന്നുള്ളത്. കാരണം അവരുടെ ഈ വചനം പഠിക്കാറില്ല.
God reveals his truth to those who take the pains to study his word.
ദൈവം തന്റെ വചനം മനസ്സിലാക്കി വെളിപ്പെടുത്തി കൊടുക്കുന്നത് അത് വളരെ വേദനയോടുകൂടെ തന്നെ പഠിക്കുവാനായിട്ട് ഹൃദയപൂർവ്വം
ആഗ്രഹിക്കുന്നവർക്കാണ്.
ഈ വചനം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനായിട്ട് ഞാൻ ഉത്സാഹിപ്പിക്കുന്നു.
All of us say, this is the only book written by God in the whole world.
നാം എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു പുസ്തകം മാത്രമേ ലോകത്തിൽ ദൈവം എഴുതി തന്നിട്ടുള്ളൂ. നമ്മൾ എല്ലാം അത് തന്നെ പറയും.
Then you should be studying this book more than any other book in the world.
എന്നാൽ അങ്ങനെ നാം വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലും ഉപരിയായിട്ട് ഇത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. എനിക്കത് പറയാൻ കഴിയും.
44 years I have studied this book more than any other book in the world.
44 വർഷക്കാലം മറ്റുള്ള പുസ്തകങ്ങൾ പഠിച്ചതിലും അധികം ഞാൻ പഠിച്ചത് ഈ ദൈവവചനമാണ്.
If there's any question to which there is an answer in this book, I wanted to know it.
ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇതിനകത്ത് ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And it changed my life.
അത് എന്റെ ജീവിതത്തെ വ്യത്യാസപ്പെട്ടു.
So many problems in my life, I found the answer somewhere in the Bible.
എന്റെ ജീവിതത്തിലുണ്ടായ അനേക ബുദ്ധിമുട്ടുകൾക്കും ഉത്തരം ഈ പുസ്തകത്തിൽ നീ കണ്ടെത്താൻ കഴിയും.
You know, when Satan tempted Jesus,
യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ
Jesus didn't take care of his
sins. അതിനോട് യേശു ക്രിസ്തു പറഞ്ഞില്ല, നീ എന്നെ വിട്ടുപോക എന്ന് ആദ്യം തന്നെ പറഞ്ഞില്ല.
He always quoted the word.
അവനെ പോലും ദൈവത്തിന്റെ വചനം കാണിച്ചു.
Satan said something.
രാജാവ് കാര്യം പറഞ്ഞു.
Satan is written like this.
ഉടനെ പറഞ്ഞു, ഇപ രകാരം കൂടെ എഴുതിയിരിക്കുന്നു.
Then Satan quoted a scripture, it is written like this.
ഉടനെ പിശാച് വേറൊരു വാക്യം കാണിച്ചു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
Jesus said, no, but it is also written like this.
ഉടനെ യേശു പറഞ്ഞു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു.
Another thing Satan said.
മറ്റൊരു കാര്യം പിശാച് മൂന്നാമത്തെ.
He said, it is written.
പിശാച് യേശു പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
Now if Jesus himself needed to know scripture to overcome temptation,
യേശു ക്രിസ്തു പാപത്തെ ജയിക്കാനായിട്ട് ദൈവവചനം അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ എന്നെയും നിങ്ങളെയും കുറിച്ച് എന്താണ് ജീവിതത്തിൽ പല പ്രാവശ്യവും നാം പാപത്താൽ തോൽക്കപ്പെട്ടത് നമുക്ക് ദൈവത്തിന്റെ വചനം അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് വിശദീകരിക്കട്ടെ എന്താണ് കരുണ. കരുണ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു വളരെ തുടർമാനം പഴയ നിയമത്തിൽ ഈ വാക്യം
രേഖപ്പെടുത്തിയിരിക്കുന്നു.
പുതിയ നിയമത്തിലും ഇതേ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അത് പാപക്ഷമയെ കുറിച്ച് കാണിച്ചിരിക്കുന്നു. അത് പഴയ നിയമത്തിലും പാപക്ഷമ ഉണ്ടായിരുന്നു. നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ എന്റെ അകൃതി കണക്കിടാത്ത ദൈവം വാഴ്ത്തപ്പെട്ടു എന്ന് നമ്മൾ പറയും. നൂറ്റിമൂന്നാം സങ്കീർത്തനത്തില് അതുകൊണ്ട് ദാവീദും പഴയ നിയമത്തിൽ പാപക്ഷമ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. കാരണം അവിടെ കരുണ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇവിടെയും നമുക്ക് നാം പാപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കരുണയ്ക്ക് ആവശ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിനായിട്ട് നമുക്ക്
ആവശ്യം. പുതിയ
നിയമത്തിൽ നമുക്ക് അവർക്ക് പഴയ നിയമത്തിൽ ലഭിക്കാതിരുന്ന ഒരു കാര്യം കൂടെ ലഭിക്കുന്നു, അത് കൃപ.
പതിനാലാം അധ്യായം
അതിന്റെ 14 വാക്യത്തിൽ കൃപ എന്ന് പറയുന്നത് നമ്മളെ തക്ക സമയത്ത് സഹായിക്കേണ്ടതിന് വേണ്ടി എത്തുന്ന ഒരു ശക്തിയാണ്.
സംതിങ് ഇൻ മൈ ടൈം ഓഫ് നീഡ് കംസ് ടു ഹെൽപ് മീ.
എന്റെ ആവശ്യ സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് എത്തിച്ചേരുന്ന ഒരു കാര്യം.
ലെറ്റ് മീ യൂസ് ആൻ എക്സാമ്പിൾ.
ഞാൻ ഒരു ഉദാഹരണം ഉപയോഗിക്കട്ടെ. ഇവിടെ
സിൻ ബൈബിൾ ടോക്സ് അബൌട്ട് സിൻ ലൈക്ക് എ ടെക്സ്റ്റ്.
ദൈവവചനത്തിൽ പാപം ഒരു കടമായിട്ട്,
യു നോ ഇൻ ദി ലോർഡ്സ് പ്രയർ, ഇൻ വൺ ട്രാൻസ്ലേഷൻ ഇസ് ലോർഡ് ഫോർഗിവ് അസ് അവർ ഡെറ്റ് ആൻഡ് വി ഫോർഗിവ് അദേഴ്സ് ദേർ ഡെറ്റ്.
കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ
ക്ഷമിക്കും.
പാപം ഒരു കടം പോലെയാണ്.
സോ സപ്പോസ് ഐ ആം ഫേസിംഗ് എ ഗ്രേറ്റ് നീഡ്, ഫൈനാൻഷ്യൽ നീഡ് ഇൻ മൈ ലൈഫ്.
ഉദാഹരണത്തിനായിട്ട് ഒരു പക്ഷേ എന്നിൽ എന്റെ ജീവിതത്തില് ഒരു പണത്തിന്റെ ഒരു ഒരു വലിയ ക്രൈസിസ് എന്റെ ജീവിതത്തിൽ വന്നു. എനിക്ക് ഒരു ആശുപത്രി ബില്ല് കൊടുക്കേണ്ടി വരികയോ എനിക്ക് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോകേണ്ട ഇതിനായിട്ട് ഒരു ടിക്കറ്റ് മേടിക്കേണ്ടി വരികയോ എന്ന് ഓർമ്മ. എനിക്ക് പണം കടം
മേടിക്കേണ്ടതായിരുന്നു.
ഞാൻ വാങ്ങിയാൽ കടം വാങ്ങിയാൽ ഞാൻ കടക്കാരനായി.
എന്നാൽ
ഒരു നല്ല സ്നേഹിതൻ വന്നിട്ട് വന്നിട്ട് പറയണ സഹോദര, ഇത് അങ്ങനെക്കായിട്ടൊരു പ്രമാണം. ഞാൻ കടക്കാരനാവുന്നേ. നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലായി. കൃപ എന്ന് പറയുന്നത് അപ്രകാരമാണ്, എന്നെ എന്റെ തക്ക സമയത്ത് എന്നെ സഹായിക്കാനായിട്ട്
എത്തിച്ചേരുന്നു.
അങ്ങനെ ഒരു സ്നേഹിതൻ നമുക്കുണ്ടായിരിക്കുന്നത് എത്ര നല്ലതാണ്.
ഗ്രേസ് ഇസ് ലൈക്ക് ദാറ്റ്.
കൃപ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്.
മെർസി ഈസ് ഡിഫറന്റ്.
കരുണ എന്ന് പറയുന്നത് അതിൽ വ്യത്യാസമുണ്ട്.
യൂസ് അനദർ ഇല്ലസ്ട്രേഷൻ. സപ്പോസ് ഇൻ യു ആർ ക്ലൈമിംഗ് എ മൗണ്ടൻ.
ഉദാഹരണമായിട്ട് നമ്മൾ ഒരു മല കയറിക്കൊണ്ടേയിരിക്കുകയാണെന്നിരിക്കും.
യു ക്ലൈം ക്ലൈം മൗണ്ടൻ സംസ്.
മല കയറുന്നവർ പലപ്പോഴും
you are slipping and your fingers are just holding the rock.
നിങ്ങള് പാറയിലോ വല്ലതും പിടിച്ചിരുന്നു, പക്ഷെ നിങ്ങളുടെ കൈയെ സ്ലിപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്.
And you're about to fall.
നിങ്ങൾ വീഴാനായിട്ട് തുടങ്ങുകയാണെന്നിരിക്കട്ടെ.
And you are too proud to cry out for help.
ഓ, നിങ്ങൾ വളരെ സഹായത്തിനായിട്ട് കരയുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു അഹംഭാവി
കൂടിയാണെന്നിരിക്കുന്നത്.
എനിക്ക് സഹായത്തിന് ആവശ്യമില്ല, ഞാൻ കയറും.
ഞാൻ
താഴേക്ക് വീണു.
ബ്രേക്ക് മൈ ബോൺസ്.
ഓ, ഞാൻ രസ്തികളൊക്കെ ഓടിച്ചു. അതിനുശേഷം ഞാൻ സഹായത്തിനായിട്ട് വിളിക്കുന്നു.
ആംബുലൻസ്
ഉടനെ ആംബുലൻസ് വന്ന്
ഹോസ്പിറ്റലിൽ പോയി.
ഞാൻ പാപത്തിൽ വീണതിന് ശേഷം
ഐ ക്രൈ ഫോർ ഹെൽപ്.
ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു.
ജീസസ് കം.
യേശു ക്രിസ്തു വന്നു. എന്റെ പാപത്തെ എന്റെ അസ്ഥികളൊക്കെ ഒടിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുപോലെയുള്ളൊരു കാര്യമാണത്. അതൊരു നല്ല വിഷയമാണ്. അതും ഒരു നല്ല നല്ല വിഷയമാണ്. നമ്മുടെ അസ്ഥികൾ ഒഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് അവിടെ ഉള്ളത് എത്രയും നല്ലതാണ്. കരുണ എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിയത്തില്ല, വളരെ നല്ലൊരു കാര്യമാണ്.
Start climbing again one day.
Oh, ഞാൻ വീണ്ടും എനിക്ക് സ്വയം പ്രാപിച്ചതിന് ശേഷം ആ മല
വീണ്ടും
ഞാൻ വീണ്ടും അഹംഭാവിയായിട്ട് എനിക്ക് കരയുവാൻ
കഴിയും.
വീണ്ടും എന്റെ കാലുകൾ ഒടിഞ്ഞു.
എന്റെ
അസ്ഥികൾ ഒടിഞ്ഞതിന് ശേഷം ഞാൻ
ആംബുലൻസ്
അവിടെ റെഡിയാണ്. അതെ, എല്ലാ നേരത്തും
ജീസസ് ഇസ് ഓൾവേസ് റെഡി ടു.
എല്ലായ്പ്പോഴും നമ്മളോട് ക്ഷമിക്കുവാൻ
സന്നദ്ധമാണ്.
അത് നല്ല ദൈവമല്ലേ?
Full of mercy.
മുഴുവനും കരുണയുള്ളവൻ.
The Lord is saying there is a better way.
എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇതിനെക്കാട്ടിൽ നല്ലൊരു വഴിയുണ്ട്.
Why don't you ask for help before you fall?
നീ വീഴുന്നതിന് മുമ്പ് എന്നോട് സഹായത്തിനായിട്ട് ആവശ്യപ്പെടാൻ.
നിന്റെ
കൈകൾ തെന്നിക്കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ നീ എന്താണ് സഹായത്തിന് ആവശ്യപ്പെടാത്തത്?
When you are just about to lose your temper, not after you lose your temper, before you lose your temper.
നീ നിന്റെ നീ പ്രകോപിക്കപ്പെട്ട കോപിക്കുവാനായിട്ട് ആരംഭിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ.
Before you lust with your eyes.
നീ നിന്റെ കണ്ണുകൊണ്ട് മോഹിച്ച് പാപത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ.
Before the sin comes, when the temptation is coming strong.
നിന്റെ ജീവിതത്തിലുള്ള പരീക്ഷ വളരെ ശക്തമായി കൊണ്ടേയിരിക്കുമ്പോൾ തന്നെ.
That's the time.
ആ സമയമാണ്.
Lord, I cannot hold on.
അപ്പോഴാണ് നീ കർത്താവിനോട് നിലവിളിക്കേണ്ട, കർത്താവേ എനിക്ക് ഈ കാര്യത്തിൽ ജയിക്കാൻ
കഴിയില്ല,
എന്നെ സഹായിക്കണം.
Give me grace.
എനിക്ക് കൃപ നൽകണമേ.
I don't need mercy now, because I'm not yet sinned.
എനിക്ക് ഇവിടെ കരുണ ആവശ്യമില്ല, എനിക്ക് കൃപയാണ്, കാരണം ഞാൻ പാപത്തിൽ ഇവരെ വീണില്ല. ഞാൻ ഇതുവരെ പാപം ചെയ്തില്ല.
Very strongly now.
പാപം ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള
പ്രേരണയിലാണ്.
എനിക്കറിയില്ല ഞാൻ ഏത് സമയത്താണ്
വീണ്ടും.
എനിക്ക് നിന്റെ കൃപ തരണം.
Grace comes to help me in my time of need.
കൃപ എന്റെ ആവശ്യ സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് എന്നെ ഉയർത്തി പാറയിൽ നിർത്തുന്ന
മാതിരി.
അതിനുശേഷം ഞാൻ ഇപ്രകാരം ഓ ഞാൻ അവിടെ കോപിക്കാൻ എനിക്ക് ഇടയില്ല.
അതെങ്ങനെയാണ്
സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വളരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് മോഹിച്ചില്ല. വളരെ അത്ര അത്ഭുതകരമായിട്ടുള്ള വിഷയമാണ്. കാരണം എന്റെ തക്ക സമയത്ത് എനിക്ക് ആവശ്യമുള്ള ആ സമയത്ത് കൃപ വന്നെ
എന്റെ
അസ്ഥി ഒടിഞ്ഞു. എനിക്ക് ഇനിയും അതി ഉയരത്തിലേക്ക് പോകുവാൻ. നിങ്ങളെ ഈ കാര്യം ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അടുത്ത ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷ വരുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നിങ്ങൾ വീഴുന്നിടം വരെ നോക്കി നിൽക്കരുത്.
When the temptation comes, Lord,
നമ്മുടെ ജീവിതത്തിൽ ആ പ്രലോഭനം വരുന്ന സമയത്ത് തന്നെയാണ് നാം കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുന്നത്.
ബിഫോർ ദി എക്സ്പ്ലോഷൻ,
അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പോ.
You know, like you read in the paper, the police came and defused the bomb before it exploded.
And there was like the police came and the bomb was put in the bomb. It was not good.
It was not good.
It was not good.
Ask Jesus to come and defuse the bomb before it exploded and hurt so
many people. കർത്താവേ എന്നിലുള്ള ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് വന്നത് നിർവീര്യമാക്കി
കളയണം.
കഴിഞ്ഞ അനേക നാളുകളിലായിട്ട് എത്ര ബോംബുകൾ നമ്മുടെ
വീടുകളിൽ.
നിങ്ങൾ ഇപ്രകാരം കർത്താവിനോട് ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അത് നിർവീര്യമാക്കി കളയണമേ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എത്ര സമാധാനം നിറഞ്ഞതായിരുന്നേ നമ്മുടെ
പോനാന്തരീക്ഷം. Devil is going to put a few bombs here and there in our house, in our work, everywhere.
നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം രാജ്യം നമ്മുടെ വീടുകളിലും ഓഫീസ് സ്ഥലങ്ങളിലും അവിടെ വരലായിട്ട് ഓരോ ബോംബുകൾ സ്ഥാപിക്കും. എന്നാൽ നാം കർത്താവിനോട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അത് നിർവീര്യമാക്കി കളയുവാൻ യേശു സന്നദ്ധനാണ്. കാരണം നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് ഈ ബോംബുകളൊക്കെ അത്
പൊട്ടിത്തെറിക്കുന്നുണ്ട്.
ഈ പൊട്ടിത്തെറികളിലൊക്കെ എത്രമാത്രം നമ്മുടെ ഭവനങ്ങളിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നാശനഷ്ടം
ഉണ്ടാക്കാം.
നമ്മുടെ സ്വന്തം സാക്ഷ്യം തന്നെ നാം നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതം ഒരു ചെറിയ
കാര്യത്തിനായിട്ട്
നിങ്ങളുടെ ഹൃദയത്തിൽ അത്രമാത്രം അലംബാബുകളും നികളുകളുമായിരുന്നു ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അത് ദുർവീര്യമാക്കേണ്ടതിന് വേണ്ടി ആ സഹായത്തിനായിട്ട് അപേക്ഷിച്ചില്ല. ഞാൻ പൊട്ടിത്തെറിച്ചു പോകാതെ, ഞാൻ പാപം ചെയ്തു
പോകാതെ,
നീ പാപത്തെ പുറത്തുനിന്നാണ് ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വീഴാൻ ആഗ്രഹിക്കുന്നില്ല. നാം നമ്മെ തന്നെ താഴ്ത്തുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വരും കാലങ്ങളിൽ നമുക്ക് അത് ചെയ്യാം. കൃപയ്ക്കായിട്ട് അപേക്ഷിക്കാം.
പ്രാർത്ഥിക്കാം.
നാം ഇന്ന് രാത്രികാലം പോകുന്നു.
At the time of need,
നമ്മുടെ ആവശ്യത്തിന്റെ അതേ സമയത്ത് തന്നെ,
not just right now,
ഇപ്പോൾ മാത്രമല്ല,
in the time of your need you ask for grace.
അതായത് എന്റെ ആവശ്യത്തിന്റെ ആ മുഹൂർത്ത സമയത്ത് എനിക്ക് സഹായം നൽകണമേ.
That's what the verse is.
അതാണ്
in the time of your need.
അതാണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ കാണിച്ചത് തക്ക സമയത്ത്.
You can ask for grace now, but you may not be having any need right now.
ഒരു പക്ഷേ നിങ്ങൾ കൃപയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം കാണുകയില്ല.
Maybe tomorrow or next week,
ഒരു പക്ഷേ നാളെയോ അടുത്ത ആഴ്ചയോ.
You come to a time of pressure.
ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിന്റെ സമ്മർദ്ദമേറിയ ഒരു സാഹചര്യത്തിലേക്ക് വരാം.
കർത്താവേ
എനിക്ക് കൃപ
നൽകണം. You'll find God helps you.
നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കർത്താവ് നിങ്ങളെ സഹായിക്കും.
You can't overcome sin on your own.
നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാപത്തെ ജയിക്കാൻ സാധിക്കില്ല.
God doesn't expect you to do
that. ദൈവം അങ്ങനെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല.
That is living under the law, trying to overcome sin on your own.
അതിനെ പ്രമാണത്തിന്റെ അധീനതയിലുള്ള ജീവിതമാണ് സ്വന്തം പ്രയത്നത്തിൽ കൂടി പാപത്തെ ജയിക്കുക.
Grace means you say, Lord, I can't overcome sin.
കൃപ എന്ന് പറഞ്ഞാൽ കർത്താവേ എനിക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയില്ല.
I want your help.
എനിക്ക് നിന്റെ സഹായം വേണം.
Heavenly Father,
പരിശുദ്ധ പിതാവേ,
help us all.
ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം.
Our life,
ഞങ്ങളുടെ ജീവിതത്തിൽ,
ഞങ്ങളുടെ
വീടുകളിൽ,
ഞങ്ങളുടെ
ജോലി സ്ഥാനങ്ങളിൽ,
we travel on the road,
ഞങ്ങൾ വഴിയിൽ മധ്യ യാത്ര ചെയ്യുമ്പോൾ, എല്ലാ സമയത്തും ഞങ്ങൾ
ജയശാലികളാകുവാനായി
ഞങ്ങൾ കൃപ നൽകണം.
കർത്താവ്
ഞങ്ങളുടെ ബോധ്യമേറിയ ഏരിയകളിലെല്ലാം ഞങ്ങളുടെ പൂർണ്ണതയിൽ നടന്ന് അവിടുത്തെ ആ പൂർണ്ണത ഞങ്ങളിൽ വെളിവാകുവാനായിട്ട്, വ്യക്തിത്വം ഞങ്ങളുടെ പൂർണ്ണതയിൽ
വെളിവാകാനായിട്ട്
കർത്താവ് അവിടുന്ന് തിരിച്ചു വരുന്നപ്പോൾ ഞങ്ങൾ പൂർണ്ണതയുള്ളവരായിട്ട് കാണുവാനായിട്ട്.